2022 സെപ്റ്റംബർ 7 ബുധനാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് നസ്രിൻ. ഒറ്റരാത്രിയിൽ ഇല്ലാതായി ഒരു കുടുംബം. ഇടുക്കി ഡയറിയിൽ അഖിൽ സഹായി എഴുതുന്നു. രാത്രി ശക്തമായി മഴ പെയ്യുന്നുണ്ടായിരുന്നു. തലേദിവസം രാത്രി മുതൽ വൈദ്യുതിയും ഇല്ലായിരുന്നു. പാറകൾ കൂട്ടിയിടിക്കുന്നതിന്റെയും മരങ്ങൾ ഒടിയുന്നതിന്റെയും ശബ്ദം കേട്ടാണ് കുടയത്തൂർ സ്വദേശിയായ അശോകൻ പുലർച്ചെ ഞെട്ടിയെഴുന്നേറ്റത്. ഉടൻ മൊബൈൽ ഫോണിൽ അടുത്ത വീട്ടിലെ സോമനെ വിളിച്ചു. കിട്ടാതായതോടെ അവരുടെ മറ്റൊരു ഫോണിലും വിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ അതും കിട്ടിയില്ല. വീടിന്റെ മുന്നിലൂടെ ഒഴുകുന്ന ചെറിയ കൈത്തോടിലൂടെ ചെളി ഒഴുകുന്നത് കണ്ടതോടെ ആശങ്കയായി. ഉരുൾപൊട്ടിയതാണെന്ന് മനസ്സിലായതോടെ മറ്റൊരു അയൽക്കാരനെ ഫോണിൽ വിളിച്ചു. അവർ സുരക്ഷിതരാണെന്ന് മറുപടി ലഭിച്ചു. സോമന്റെ വീടിരുന്ന ഭാഗത്ത് ടോർച്ചടിച്ചു നോക്കിയ അവർക്ക് കാണാനായത് ഒരു മൺകൂന മാത്രമാണ്. തൊടുപുഴയ്ക്കടുത്ത് കുടയത്തൂരിൽ പുലർച്ചെയുണ്ടായ ശക്തമായ ഉരുൾപൊട്ടലിൽ വീടിന് മുകളിലേക്ക് പാറക്കല്ലും ചെളിമണ്ണും മരങ്ങളും പതിച്ച് കുട്ടിയടക്കം ഒരു കുടുംബത്തിലെ 5 പേരാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. സംഗമം കവലയ്ക്ക് സമീപം പന്തപ്ലാവ് ചിറ്റടിച്ചാലിൽ തങ്കമ്മ, മകൻ സോമൻ, സോമന്റെ ഭാര്യ ഷിജി, മകൾ ഷിമ, ഷിമയുടെ മകൻ ദേവക്ഷിത് എന്നിവരാണ് മരിച്ചത്. 7 മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് മണ്ണിനടിയിൽ പതിഞ്ഞുപോയ 5 മൃതദേഹങ്ങളും പുറത്തെടുത്തത്. ഓഗസ്റ്റ് 29 പുലർച്ചെ 3 മണിയോടെയായിരുന്നു നാടിനെ നടുക്കിയ ദുരന്തം. കുടയത്തൂർ സംഗമം കവലയിൽ നിന്ന് 2 കിലോമീറ്റർ മുകളിലായി മോർക്കാട് പന്തപ്ലാവ് റോഡിന് താഴ്ഭാഗത്തായാണ് ഉരുൾപൊട്ടിയത്. കൂറ്റൻ പാറക്കല്ലും ചെളിമണ്ണും വൻ മരങ്ങളും നിമിഷനേരം കൊണ്ട് 5 കുടുംബത്തിനെ മൂടി. ഉടൻ തന്നെ അയൽവാസികൾ പോലീസിലും ഫയർഫോഴ്സിലും വിവരമറിയിക്കുകയായിരുന്നു. പുലർച്ചെ 3:50 കാഞ്ഞൂർ പോലീസും മൂലമറ്റത്ത് നിന്നുള്ള ഫയർഫോഴ്സ് സംഘവുമാണ് ആദ്യം സ്ഥലത്തെത്തുന്നത്. ഇവർ നടത്തിയ തെരച്ചിലിൽ 5 മണിയോടെ തങ്കമ്മയുടെ മൃതദേഹമാണ് ആദ്യം കിട്ടിയത്. തുടർന്ന് സമീപത്തെ 8 സ്റ്റേഷനുകളിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘത്തിന്റെയും സമീപ സ്റ്റേഷനുകളിലെ പോലീസിന്റെയും നേതൃത്വത്തിൽ മണ്ണുമാന്തി യന്ത്രത്തിന്റെ സഹായത്തോടെ ഊർജിതമായ തെരച്ചിൽ നടത്തി. 7:30 വീടിരുന്നതിന് 10 മീറ്റർ താഴെ നിന്ന് 5 വയസ്സുകാരൻ ദേവാക്ഷിതിന്റെ മൃതദേഹം കണ്ടെടുത്തു. 8:30 അതിന് സമീപത്ത് നിന്നു തന്നെ അമ്മ ഷിമയുടെ മൃതദേഹം കിട്ടി. 10:30 വീടിരുന്ന സ്ഥലത്തിനോട് ചേർന്ന് സോമന്റെ ഭാര്യ ഷിജിയുടെയും മൃതദേഹം കണ്ടെത്തിയെങ്കിലും 11:00 പുറത്തെടുക്കാനായത്. കുടയത്തൂരിന് സമീപത്തെ തോട്ടങ്ങളിലെ റബ്ബർ വെട്ടിയാണ് സോമനും കുടുംബവും ഉപജീവനം നടത്തിയിരുന്നത്. എടാട് ഗവൺമെന്റ് LP സ്കൂളിൽ പാർട്ട് ടൈം സ്വീപ്പറായിരുന്നു ഭാര്യ ഷിജി. ഇരുവരും ചേർന്ന് വളരെ കഷ്ടപ്പെട്ട് നിർമ്മിച്ചതായിരുന്നു 4 സെന്റ് സ്ഥലത്തെ 4 മുറി വീട്. പലപ്പോഴും വീട് മോടിപിടിപ്പിക്കുന്നത് സോമന്റെ ശീലമായിരുന്നു. അടുത്തിടെയാണ് റൂഫിംഗ് ജോലികൾ ചെയ്തത്. കാഞ്ഞാറിലെ സ്വകാര്യ ലാബിലെ ടെക്നീഷ്യനായ ഷിമ വിവാഹിതയാണെങ്കിലും 2 വർഷമായി സ്വന്തം വീട്ടിൽ തന്നെയായിരുന്നു താമസം. എപ്പോഴും തങ്ങളുടെ വീട്ടുമുറ്റത്തും തൊടിയിലും ഓടിക്കളിക്കുന്ന 1-ാം ക്ലാസ് വിദ്യാർത്ഥിയായ ദേവക്ഷിതിന്റെ മരണം അയൽവാസികൾക്ക് വലിയ ആഘാതമായി. ഗതി മാറിയതിനാൽ 50 കുടുംബങ്ങൾ രക്ഷപ്പെട്ടു. ചിറ്റടിച്ചാലിൽ വീടിന് മുകളിൽ വീണ ഉരുൾപാറയിൽ തട്ടി ഗതി മാറി ഒഴുകിയത് അപകടത്തിന്റെ തീവ്രത കുറച്ചു. 50-ലേറെ കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശമാണ് മാളയേക്കൽ കോളനി. പന്തപ്ലാവ് ഭാഗത്തു നിന്ന് ഉത്ഭവിച്ച ഉരുൾ തോട്ടുംകരയിൽ സലീമിന്റെ വീടിന്റെ തൊട്ടുമുകളിൽ കൂറ്റൻപാറയിൽ തട്ടി ഇടത്തോട്ട് ഗതി മാറി ഒഴുകുകയായിരുന്നു. ഉരുൾ വന്ന വഴിയിലെ ആദ്യ വീടായിരുന്നു ഇത്. തോന്നിക്കൽ തോടിന്റെ ഇരുവശങ്ങളിലേക്ക് ഒഴുകിയ വെള്ളം ചിറ്റടിച്ചാലിൽ സോമന്റെ വീട് പൂർണ്ണമായും തകർത്തു മുന്നോട്ടു കുതിച്ചു. 100 മീറ്റർ മുന്നോട്ട് ഒഴുകിയ ശേഷം നാരമംഗലത്ത് അശോകന്റെ വീടിന്റെ തൊട്ടുമുകളിൽ നിന്ന് വീണ്ടും ഗതി മാറി. തുടർന്ന് താനിക്കൽ തോടിന്റെ വലതുഭാഗത്ത് ഒഴുകി മാളയേക്കൽ കോളനിയെ ചെളിയിൽ മുക്കി. ചിറ്റടിച്ചാലിൽ സോമന്റെ വീട് പൂർണ്ണമായും തോട്ടുംകരയിൽ സലീമിന്റെ വീട് ഭാഗികമായും തകർന്നു. മറ്റു വീടുകൾക്ക് കേടുപാടുകൾ ഉണ്ടായിട്ടില്ല. കാരണമായത് തീവ്രമഴ. കുടയത്തൂർ മേഖലയിലെ ഉരുൾപൊട്ടലിനു കാരണമായത് തലേദിവസം പെയ്ത തീവ്രമഴ. കുളമാവ് കാലാവസ്ഥാ കേന്ദ്രത്തിൽ 142 മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത്. ഞായർ രാത്രി 11 ആരംഭിച്ച മഴ തിങ്കൾ പുലർച്ചയോടെയാണ് തോർന്നത്. ചെരുവിലുള്ള മലയോര പ്രദേശങ്ങളിൽ കനത്ത മഴ പെയ്തതോടെയാണ് മണ്ണിടിച്ചിൽ ഭീഷണി ആരംഭിച്ചത്. കനത്ത മഴയിൽ മേൽമണ്ണിന്റെ പാളി കുതിർന്നിളകി. അതിനു തൊട്ടു താഴെയുള്ള പാളിയുമായോ അല്ലെങ്കിൽ അവയ്ക്കും താഴെയുള്ള അടിസ്ഥാന പാറയുടെ പ്രതലവുമായോ ഉള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നതോടെ മണ്ണിടിച്ചിൽ തുടങ്ങിയതാകാമെന്ന് വിദഗ്ധർ പറയുന്നു. മേൽമണ്ണിന്റെ പാളിക്കു കട്ടി കുറവാണെങ്കിലും ഉരുൾപൊട്ടൽ സാധ്യത വർദ്ധിക്കും. മരങ്ങളും പാറക്കെട്ടുകളും ഇടിയുന്നതോടെ ഉരുൾപൊട്ടൽ ശക്തി പ്രാപിക്കുന്നു. ഒരു മണിക്കൂറിൽ 100 മില്ലിമീറ്റർ മഴ പെയ്താൽ അതിനെ മേഘവിസ്ഫോടമായി കണക്കുകൂട്ടാമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ വ്യക്തമാക്കുന്നു. ഈർപ്പമുള്ള കാറ്റിനെ തടഞ്ഞു നിർത്തി അതിനെ ഉയർത്തി മേഘമാക്കുന്നതിലും മഴ പെയ്യിക്കുന്നതിലും പശ്ചിമഘട്ടത്തിലെ കുന്നുകളും മലങ്കാടുകളും പങ്കുവഹിക്കുന്നതുകൊണ്ട് ഈ പ്രദേശങ്ങളിൽ തന്നെയാണ് മേഘവിസ്ഫോടനത്തിനും സാധ്യതകൾ കൂടുതൽ. ചരിവുള്ള പ്രദേശങ്ങളായതിനാൽ ഉരുൾപൊട്ടാനുള്ള സാധ്യതകളും കൂടുതലാണ്. മേഘവിസ്ഫോടനം കുറഞ്ഞ സമയത്തിൽ ചെറിയൊരു പ്രദേശത്ത് നടക്കുന്ന പ്രതിഭാസമായതിനാൽ നേരത്തെ പ്രവചിക്കാനാവില്ല. റഡാറുകളും ഉപഗ്രഹ ചിത്രങ്ങളും ഉപയോഗിച്ച് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് പറയാൻ സാധിക്കും. പക്ഷേ എല്ലായിടത്തും പ്രായോഗികമല്ല.